ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസം ഈ ദേവാലയത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നന്ദി കരയേറ്റുന്നു. പരുമല സെമിനാരിയുടെ മാനേജർ ആദരണീയനായിരിക്കുന്ന കുറിയാക്കോസ് അച്ഛൻ, വൈദിക സെമിനാരിയിൽ എൻ്റെ ഗുരുവും ഞങ്ങളുടെയൊക്കെയും ആത്മീയ പിതാവുമായിരുന്ന വന്ദ്യനായ യുഹാനോൻ റമ്പാച്ചൻ, സെമിനാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠർ, ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രതിസന്ധികൾ ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ എവിടെയാണ് നമുക്കൊരു പൂർണ്ണ വിരാമം കൊടുക്കാൻ പറ്റുന്നത്, എവിടെയാണ് പൂർണ്ണമായി ഈ പ്രതിസന്ധിക്ക് ഒരു അവസാനം കണ്ടെത്താൻ പറ്റുന്നതെന്ന് വൈദ്യശാസ്ത്രത്തിനും മറ്റു മേഖലകൾക്കും പൂർണ്ണമായി അഭിപ്രായം പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് എന്താണ് പ്രസക്തി? സമകാലീന ലോകത്തിൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ വചനം എടുത്തു വായിക്കുമ്പോൾ, വചന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ, അനുദിനം വചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കെന്താണ് ഒരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്? കോവിഡിൻ്റെ പശ്ചാത്തലമൊക്കെ ഏകദേശം നമ്മളെ വിട്ടു പോകുവാനുള്ള കാലഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായി അതെന്ന് പോകുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഏകദേശം 3-4 മാസത്തോളം ലോകം മുഴുവനും സമ്പൂർണമായ ഒരു ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിലായി. അങ്ങനെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം സുവിശേഷത്തിന് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട നിർവചനമുണ്ട്. ആമുഖമായി ആ നിർവചനം ഒരിക്കൽ കൂടെ വ്യാഖ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞത്, വിജനതയുടെ നടുവിലെ സന്തോഷമാണ് സുവിശേഷം. ഗോസ്പൽ ഈസ് ദ ജോയ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വിൽഡർനെസ്. ഗോസ്പൽ ഈസ് എ പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വിൽഡർനെസ്. ഗോസ്പൽ ഈസ് എ റിഫ്യൂജ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വിൽഡർനെസ്. വിജനതകളുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് സന്തോഷം പകരുന്നതും നമുക്ക് സമാധാനം പകരുന്നതും നമ്മൾക്ക് അഭയപ്പെടാൻ പറ്റുന്നതുമായ ഒരു മുഖ്യ കേന്ദ്രമാണ് സുവിശേഷം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ വിൽഡർനെസ് എന്ന വാക്ക, വിജനത എന്ന വാക്ക് നമുക്കറിയാം, സുവിശേഷം രചിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ, കർത്താവിൻ്റെ വചന ശുശ്രൂഷ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ ഒരു മരുഭൂമിയുടെ പശ്ചാത്തലമുണ്ട്. ഒരു മരുഭൂമി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സിംബൽസ് നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത് മരുഭൂമി, വിൽഡർനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സ്കേഴ്സിറ്റി, ഇല്ലായ്മകളുടെ സ്ഥലമാണ് മരുഭൂമി. വിഭവങ്ങളുടെ ദൗർലഭ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമായി കാര്യങ്ങൾ വിഭജിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള സാധ്യതയില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സ്കേഴ്സിറ്റി, ദൗർലഭ്യത്തിന്റെ സ്ഥലമാണ് മരുഭൂമി. രണ്ടാമത്, There is a no particular reference for further journey. നമുക്ക് തുടർ യാത്ര ചെയ്യുവാൻ ഒരു റെഫറൻസ് പോയിന്റുകളുമില്ല, ഒരു സൂചനാ പോയിന്റുകളും നമുക്കില്ല. എങ്ങനെ സഞ്ചരിക്കണം, എവിടേക്ക് പോയാൽ ലക്ഷ്യത്തിലെത്തുമെന്ന് കാണിക്കത്തിരുവാൻ തക്കവണ്ണം സൂചനാ ബോർഡുകൾ ഒന്നുമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. മൂന്നാമത്, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ലോൺലിനെസ്. അത് നമ്മൾ തനിച്ചാകുന്ന ഏകാന്തതയുടെ സ്ഥലമാണ്. അപ്പോൾ വിഭവങ്ങളുടെ ദൗർലഭ്യം, ഒരുപക്ഷെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, മുൻപോട്ടെങ്ങനെ സഞ്ചരിക്കണമെന്ന് നമുക്ക് ദിശയില്ലാതെ നമ്മൾ വഴിതെറ്റുന്ന അവസ്ഥ, ഏകാന്തമായി നമ്മൾ തന്നെ കഴിച്ചുകൂട്ടുന്ന അവസ്ഥകൾ, ഇത്തരം അവസ്ഥകൾക്ക് ഏതാണ്ട് മരുഭൂമിക്ക് സമാനമായ ഒരു ലോകത്തിലൂടെയാണ് ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്കൊക്കെ അവരുടെ പണവും അവരുടെ ജോലികളുമൊക്കെ നഷ്ടപ്പെട്ടു. ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചറങ്ങുകയാണ്. ഇനി മുമ്പ് എന്ത് സാധ്യതയാണെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായി ഉത്തരങ്ങളില്ല. നമ്മൾ തന്നെ തനിച്ച് നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും കഴിയേണ്ടി വരുന്ന അവസ്ഥ, സാമൂഹികമായ ഒത്തുചേരലുകളിലൊക്കെ ഒത്തിരി നിബന്ധനകൾക്ക് വ്യവസ്ഥിതമായിരിക്കുന്ന ഒരവസ്ഥ, അപ്പൊ ഏതാണ്ട് മരുഭൂമിക്ക് സമാനമായിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ എന്താണ് സുവിശേഷത്തിന്റെ പ്രസക്തി? അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വാക്കുകൾ, സുവിശേഷം ഈ വിജനതയുടെ നടുവിൽ നമുക്ക് പ്രത്യാശ തരുന്നതാണ്, സുവിശേഷം ഈ വിജനതകളുടെ നടുവിൽ നമുക്ക് സന്തോഷം പകരുന്നതാണ്, സുവിശേഷം ഈ വിജനതകളുടെ നടുവിൽ സ്വച്ഛമായി നമ്മെ നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടതായ ആത്മീയ പ്രചോദനം നൽകുന്ന ഇടമാണ് എന്ന് പ്രത്യേകം നാം ഓർക്കണം. വേദപുസ്തകം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെങ്കിൽ വേദനിക്കുന്ന മനസ്സോടെ, പ്രത്യാശയില്ലാത്ത ഹൃദയത്തോടുകൂടെ സുവിശേഷത്തെ സമീപിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വേദപുസ്തകം മൊത്തമായി പറയുമ്പോൾ, സുവിശേഷം എന്ന് പറയുമ്പോൾ മുഖ്യമായും ക്രിസ്തുവിന്റെ പ്രേഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ചരിത്ര വസ്തുക്കളായിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ എന്നുള്ള പരിമിതമായ അർത്ഥത്തിലല്ല, മറിച്ച് സത്വർത്തമാനം എന്ന നിലയിൽ സുവിശേഷ വേദപുസ്തകത്തെ മൊത്തമായി നമ്മൾ എടുക്കുമ്പോൾ, ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ് സെൻസ്, വേദപുസ്തകത്തെ മൊത്തമായി നമ്മൾ അതിൻ്റെ ആകത്തുകയിൽ പരിശോധിക്കുമ്പോൾ, ഈ വേദപുസ്തകം നമുക്ക് തരുന്നത് നമുക്ക് ഇനി മുൻപോട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രത്യാശയുടെ സന്ദേശം. നമുക്കറിയാം, നൈൽ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട മോശ വളർത്തപ്പെടുന്നു, മോശ ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഉപേക്ഷിക്കപ്പെട്ട മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തപ്പെടുന്നു, ദൈവജനത്തിന്റെ വിമോചകനായി മാറ്റപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട യൗസേപ്പ് അപ്രതീക്ഷിതമായി മിസ്രയീമിലെ ഭരണാധികാരിയാകുകയും തന്റെ സഹോദരങ്ങൾക്ക് ക്ഷാമകാലത്ത് ആശ്രയമായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെട്ട പത്രോസ് നിലവിളിച്ചു കരഞ്ഞപ്പോൾ വീണ്ടും ദൈവരാജ്യത്തിന് അവകാശിയായി അവൻ വീണ്ടും ശ്ലീഹാസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയാണ്. ഞാൻ ചെയ്തുപോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളിലെ പ്രാർത്ഥനയോടുകൂടെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കള്ളൻ ദൈവരാജ്യത്തിൽ സ്വീകരിക്കപ്പെട്ടു. മരിച്ച് അഴുകി പ്രത്യാശയില്ലാത്തവനായി കബറിൽ കൊണ്ടുവച്ച ലാസറിന് ക്രിസ്തുവിന്റെ ശബ്ദത്താൽ ജീവൻ ലഭിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ! ഇതിന്റെ എല്ലാം ആകത്തുകയെന്ന് പറയുന്നത്, എത്ര നിരാശയുടെ നടുവിൽ നമ്മൾ ജീവിച്ചാലും, എത്ര പ്രത്യാശയറ്റ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും, ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും, മുൻപോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വചന ശുശ്രൂഷയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ പ്രത്യാശ നൽകുന്ന സന്ദേശം എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കുക. മോശ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നു. മോശ കയറി ചെല്ലുമ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ജനത്തിന്റെ പ്രതിസന്ധികളുമായി പ്രയാസങ്ങളുമായി എത്രയോ പ്രാവശ്യം മോശ ഈ മല കയറിയിട്ടുണ്ട്. മോശ കയറുമ്പോഴെല്ലാം അവന്റെ ശബ്ദം കേട്ടിറങ്ങി വന്ന് അവന്റെ പ്രതിസന്ധികൾക്ക് മറുപടി നൽകുന്ന തേജോമയനും ഉഗ്രപ്രതാപശാലിയും സ്നേഹസമ്പന്നനുമായിരിക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമം വരച്ചു കാട്ടുന്നുണ്ട്. മനുഷ്യൻ അടുത്തു വരുമ്പോൾ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അതാണല്ലോ മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ. അതാ മനുഷ്യന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവന്റെ അടുക്കിലേക്ക് ഇടത്തി വന്ന് അവനോടൊപ്പം കൂടാരമടിച്ച് അവന്റെ പ്രതിസന്ധികളിൽ അവന് പ്രത്യാശയും ചൈതന്യവും നൽകിയ ഒരു ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സംഭവിച്ചു പോയ പ്രതിസന്ധികളെക്കുറിച്ച് വിലപിക്കുകയല്ല, ഇനിയും ദൈവം തുറന്നു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഉള്ള ഉൾക്കരുത്ത് സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ വചന ശുശ്രൂഷയിലും ധ്യാനത്തിലൂടെയും നാം ആർജിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നത്തെ വേദചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം മുഴുവനായി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ 19 മുതൽ 31 വരെയുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലവും അർത്ഥവും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. 16 അധ്യായത്തിന്റെ ആദ്യത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞാൽ, കാര്യവിചാരകത്വത്തിൽ അവിശ്വസ്തനായിരുന്ന ദാസനെ കുറിച്ചാണ്. യജമാനെ ഏൽപ്പിച്ച കാര്യവിചാരകത്വത്തിൽ അവിശ്വസ്തനായിരുന്ന ദാസനെ കുറിച്ചാണ് 16 അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും പറയുന്നത്. രണ്ടാമത് ഭാഗമെന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തെക്കുറിച്ചും ധാർമ്മിക ജീവിതത്തെക്കുറിച്ചുമുള്ള ക്രിസ്തുവിന്റെ പ്രബോധനമാണ്. അത് പരീശന്മാർക്ക് നേരെയുമാണ് കർത്താവ് പറയുന്നത്. മൂന്നാം ഭാഗമാണ് നമ്മുടെ മുഖ്യ ധ്യാന വിഷയം. 16 അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, അവിടെ കർത്താവ് പറയുന്ന ഉപമയാണ് മുഖ്യ പ്രതിപാദ്യ വിഷയം, ധനവാന്റെയും ലാസറിന്റെയും ജീവിത കഥ. അപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് കരുണയില്ലാത്ത കാര്യസ്ഥനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. കരുണയില്ലാത്ത കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ, യജമാനന്റെ സ്വത്ത് നാനാവിധമാക്കി കണക്കിന്റെ കേടുപാടുകൾ യജമാനൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ യജമാനന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് കടമിളച്ചു കിട്ടുകയും, എന്നാൽ യജമാനന്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കരുണ തന്റെ സഹോദരനോട് കൈമാറാതിരിക്കുകയും ചെയ്ത നിഷ്ഠൂരനും ക്രൂരനുമായ ദാസനെ കുറിച്ചാണ് ഒന്നാം ഭാഗത്തുള്ള പ്രതിപാദ്യം. ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം കേട്ടിട്ടും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ യേശുവിനെ പരിഹസിച്ചു. അപ്പോൾ ദ്രവ്യാഗ്രഹം, പണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന പരീശ വിഭാഗം, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളൊന്നും അവരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്നില്ല. അവർ അതിനെ ഉപരി വിപ്ലവമായി മാത്രം കണ്ട്, കേവലം ഒരു പ്രബോധനം മാത്രമായി കണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ അതിനെ പരിഹസിച്ച് തള്ളുകയാണ്. അതിനുശേഷമാണ് കർത്താവ് അത്തരം സമൂഹത്തോടെ, ഹൃദയത്തിനും മനസ്സിനും പരിച്ഛേദനയില്ലാത്ത സമൂഹത്തോട് ധനവാന്റെയും ലാസറിന്റെയും സംഭവം വിവരിക്കുന്നത്. നമുക്ക് സുപരിചിതമാണ് സംഭവം. ധനവാൻ എന്ന മനുഷ്യൻ എല്ലാ ആഡംബരങ്ങളിലും സുഖങ്ങളിലും മുഴുകി ജീവിച്ച ഒരു വ്യക്തിത്വം. അവന്റെ വീട്ടുപടുക്കൽ കിടന്ന ദരിദ്രനായിരിക്കുന്ന ലാസർ രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. മരണം വന്നു, രണ്ടുപേരെയും പിടികൂടി. ആഡംബരത്തിൽ സുഖിച്ച ധനവാൻ ഇന്ന് നരകത്തിൽ യാതന അനുഭവിക്കുന്നു. എന്നാൽ ഭൂമിയിൽ കഷ്ടപ്പെടുകയും രോഗം ദുരിതവും അനുഭവിക്കുകയും ചെയ്ത ലാസർ സ്വർഗത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ചിത്രം മനോഹരമായ വാക്കുകളിലൂടെ കർത്താവ് അവർക്ക് വരച്ചു കാട്ടുകയാണ്. അപ്പോൾ ഈ ഉപമ കാലികമായി ഇന്നിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വളരെയേറെ സന്ദേശങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് 16 അധ്യായം മുഴുവനായി പഠിക്കുമ്പോൾ യഹൂദജനത്തിന്റെ വംശീയമായ ചില ചിന്തകൾക്കെതിരെ യേശുക്രിസ്തു നടത്തുന്ന ശക്തമായ പ്രബോധനത്തിന്റെ ഭാഗമാണ് ഈ 16 അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങളെല്ലാം. യഹൂദ മതത്തിന് അടിസ്ഥാനപരമായി ചില വംശീയ ചിന്തകൾ ഉണ്ടായിരുന്നു, ചില ധാരണകൾ ഉണ്ടായിരുന്നു. അവർക്ക് ചില ഹെറിഡിറ്ററി റൈറ്റ്സ് ഉണ്ട്, ജന്മനാ ലഭിച്ചതായ ചില അവകാശങ്ങളിൽ ഊറ്റം കൊണ്ടവരായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, ജന്മം കൊണ്ട് ഞങ്ങൾ യഹൂദരാണ്, മോശയാൽ ദൈവത്തിന്റെ നിയോഗപ്രകാരം വിമോചനം ലഭിക്കപ്പെട്ട ജനമാണ്, 10 കൽപ്പനകൾ പ്രാപിച്ചിട്ടുള്ളവരാണ്, ചുറ്റുമുള്ള ജാതികളെ പോലെ കൃത്യമായ ഭരണക്രമീകരണം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ജാതിയല്ല, ഞങ്ങൾക്ക് കൃത്യമായ ഭരണക്രമീകരണമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ മത സംവിധാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ മതപ്രബോധന ഗ്രന്ഥങ്ങളുണ്ട്, കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പം മതം, അവന്റെ രാഷ്ട്രീയത, അവന്റെ വംശീയത, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായി ഐഡന്റിറ്റി നിർണയിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ഐഡന്റിറ്റിയുടെ ബേസിൽ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ ദൈവരാജ്യത്തിൽ ഞങ്ങൾ അടുത്തവരാണ്, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ ഏറെ ശ്രേഷ്ഠരാണെന്ന് ഉള്ളുകൊണ്ട് അഹങ്കരിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു യഹൂദജനം. ഇത്തരം ചില അവരുടെ പൊള്ളയായ ധാരണകളെ കർത്താവ് തിരുത്തി എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ് ഇവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി ലഭ്യമായിരുന്നത് മതമെന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കാനുള്ളൊരു ഉപാധിയായി അവരതിനെ കരുതി. ഒരു പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ കാലത്ത് യഹൂദ മതം ഏറ്റവും മലിനീകരിക്കപ്പെട്ട അവസ്ഥയിലെത്തി. കാരണം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയവേദനകൾ മനസ്സിലാക്കാതെ അവിടുത്തെ മറ്റ് ബാഹ്യമായ കാര്യങ്ങളുടെ പണവർദ്ധനവിന് വേണ്ടി അതെല്ലാം വിനിയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ ദൈവസങ്കല്പത്തെ, ദൈവവിശ്വാസത്തെ ഒരു പ്രൈവറ്റ് ബെനിഫിറ്റ്, സ്വകാര്യ ലാഭത്തിന് വേണ്ടിയും പുറമേയുള്ള പുറം മോടികൾക്ക് വേണ്ടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വികലമാക്കപ്പെട്ട ഒരു ഭക്തിയുടെ കാലഘട്ടത്തിലാണ് കർത്താവിന്റെ പ്രബോധന ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും അല്ല യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയിലേക്ക് ഇനിയും നിങ്ങൾ വളരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ബോധ്യം ക്രിസ്തു അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അവരെ ആദ്യം പഠിപ്പിക്കുന്നത് നിങ്ങൾ കരുണവറ്റിയ സമൂഹമാണ്. കരുണവറ്റിയ സമൂഹം, കാരണം കരുണ ലഭിച്ച ഒരു കാര്യസ്ഥൻ, യജമാനന്റെ അടുക്കൽ നിന്നും കരുണ ലഭിച്ച കാര്യസ്ഥൻ, കടം ഇളവ് ചെയ്യുവാൻ അവന് സാവകാശം കൊടുത്തൊരു കാര്യസ്ഥൻ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സഹോദരനോട് കരുണ കാണിക്കാത്ത ഒരു കാര്യസ്ഥൻ. ഇത് യഹൂദ സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായ. കരുണ വറ്റിയ ഒരു സമൂഹത്തെ ക്രിസ്തു എടുത്തു കാണിക്കുകയാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെയും കരുണയില്ലാത്ത ധനവാനെ അവതരിപ്പിക്കുന്നതിലൂടെ കരുണയില്ലാത്ത യഹൂദ മേധാവിത്വ സമൂഹത്തെ ആ കർത്താവ് അവതരിപ്പിച്ചത്. അപ്പം ഒന്നാമത് ക്രിസ്തു അവരെ ചൂണ്ടിക്കാണിച്ച വിഷയം, കരുണ അറ്റുപോയ ഒരു സമൂഹമാണ് നിങ്ങൾ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ആവശ്യം ഈ നഷ്ടപ്പെട്ടു പോയ ദൈവകരുണ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറഞ്ഞു കടിപ്പിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ക്രിസ്തു അവർക്ക് വേണ്ടി നൽകുകയാണ്, ഉപമയിലൂടെ നൽകുകയാണ്. ഒന്ന്, ഈ ഉപമയിൽ ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട്. എന്താ വിശ്വാസത്തിന്റെ തലം? ഈ ലോക ജീവിതമാണ് യാഥാർത്ഥ്യം. ഇതിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമില്ല. ഈ ലോകത്തിൽ കിട്ടുന്ന സുഖങ്ങളിൽ മാക്സിമം ആ സുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ള ഒരു എപ്പിക്യൂറിയൻ ഫിലോസഫി, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്ന ധാരണകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ പ്രബോധനമാണ് ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ തലം അവരെ പ്രബോധിപ്പിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം പരീശന്മാരും സാധൂക്യരും രണ്ട് വിഭാഗങ്ങൾ യഹൂദ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ സാധൂക്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ലോക ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇവിടെ ലഭിക്കാവുന്ന എല്ലാ പദവികളും ആഡംബരങ്ങളും സുഖങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്നുള്ളൊരു ധാരണയാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു പക്ഷെങ്കിൽ കർത്താവ് ഈ ഉപമ പറയുമ്പോൾ ആ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഇത്തരം വിശ്വാസം പേറിക്കൊണ്ട് നിൽക്കുന്ന, ഈ ലോക ജീവിതത്തിൽ മാത്രം ആശ്രയിച്ചു കഴിയുന്ന, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികവാദികളായിരുന്ന ധാരാളം യഹൂദന്മാർ ഇത് കേട്ടുകൊണ്ടിരുന്നു. അവർക്ക് ഈ ഉപമ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ദേർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഈ മരണാനന്തര ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും പരിശോധിക്കപ്പെടും. ലാസറിന്റെ പ്രവൃത്തി പരിശോധിക്കപ്പെട്ടു, ധനവാന്റെ പ്രവൃത്തി പരിശോധിക്കപ്പെട്ടു, അവരവർ അർഹിക്കുന്ന അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമുള്ള പ്രതിഫലം ദൈവസന്നിധിയിൽ നിന്ന് അവർ പ്രാപിച്ചു. അതുകൊണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ തലമാണ്. അതുകൊണ്ടാണല്ലോ സഭാപിതാക്കന്മാർ എപ്പോഴും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഇടയിൽ അവരെ പാർപ്പിക്കണമേ എന്ന് വാങ്ങിപ്പോയരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാ ദിവസത്തെയും 9 AM നമസ്കാരത്തിൽ നമ്മൾ ഇത് ആവർത്തിക്കും. അപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്ന ധനവാന്റെ ചിത്രമാണ് ഈ പ്രാർത്ഥന എഴുതാൻ പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വിശ്രമിക്കുന്ന ഒരു വലിയ ലാസറിന്റെ ചിത്രമാണ് ഈ പ്രാർത്ഥന എഴുതുവാൻ അവരെ പഠിപ്പിച്ചത്. മരണാനന്തരം ദൈവസന്നിധിയിൽ നീതിയോടെ വിശ്രമിക്കുന്ന, സമാധാനത്തോടെ വിശ്രമിക്കുന്ന ലാസർ, ഭൂമിയിൽ സന്തോഷിച്ച ധനവാൻ എവിടെയാണ്? ഇപ്പോൾ നരകത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഭാപിതാക്കന്മാര്, പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാർ, ഈ ഒരു വിഷയത്തെ മുഖ്യമായി ചൊവ്വാഴ്ച ദിവസത്തെ 3 മണി നമസ്കാരത്തിന്റെ ധ്യാന വിഷയമായി പ്രാർത്ഥിക്കുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസത്തെ കാനോന നമസ്കാരം എടുത്തു നോക്കിയാൽ അതിലെ ആദ്യത്തെ ഭാഗം 10 കന്യകമാരുടെ ഉപമേ. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നു. 5 പേർ സ്വീകരിക്കപ്പെട്ടു, 5 പേർ സ്വീകരിക്കപ്പെട്ടില്ല. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇതാണ് 3 മണി ചൊവ്വാഴ്ച 3 മണി നമസ്കാരത്തിന്റെ 1 ധ്യാന വിഷയം. 2 വിഷയം ക്രിസ്തുവെ പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. അന്യരിൽ ആർദ്രത കാട്ടാത്തോ നരകം അവകാശിക്കും എന്ന് തന്നെയുള്ള പ്രബോധനത്തിലാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മുഖ്യമായ മൂല്യം എന്താണെന്ന് വിശ്വാസികൾക്ക് നല്ല പ്രബോധനം നൽകുക, നല്ല അവബോധം നൽകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം 2 വേദഭാഗങ്ങൾ 3 മണി നമസ്കാരത്തിൽ, ചൊവ്വാഴ്ച 3 മണി നമസ്കാരത്തിൽ ചേർത്ത് ധ്യാനിക്കത്തക്കവണ്ണം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ വിശ്വാസത്തിന്റെ തലം വളരെ പ്രധാനപ്പെട്ടതാണ്. മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും എല്ലാം പരിശോധിക്കപ്പെടുന്ന ഒരു സത്യമായ ഇടമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകുകയാണ്. വിശ്വാസ പ്രമാണം അവസാനിക്കുന്നതും അങ്ങനെയാണ്. വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. അപ്പോൾ ഈ ലോകത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു ശൈലിയല്ല ക്രൈസ്തവരുടേത്. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ദുഃഖമായിക്കൊള്ളട്ടെ, പ്രയാസമായിക്കൊള്ളട്ടെ, പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഞാൻ ഇവിടെ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഈ ഉപമ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് സുവിശേഷം ആത്യന്തികമായി പ്രത്യാശയുടെ സന്ദേശമാണ്. ലാസറിന് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ദുഃഖങ്ങളും പ്രയാസങ്ങളും അടഞ്ഞ വാതിലുകളും മാത്രമായിരുന്നു. പക്ഷെങ്കിൽ പ്രത്യാശയുടെ ഒരു ലോകം ദൈവം അവനു വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. വാത്സല്യമുള്ളവരെ, നമ്മൾക്കൊക്കെ ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും കണ്ണുനീരുകൾക്കുമെല്ലാം സത്യമായി പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിലുള്ള ജീവിതത്തിന് വേണ്ടി അനുദിനം ഞാൻ ഒരുങ്ങണം. നമ്മൾ ഒരുപക്ഷെങ്കിൽ 7 നേരമോ 3 നേരമോ നമ്മുടെ സമയവും ക്രമീകരണവും അനുസരിച്ച് യാമ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കത്തിന്റെ ശുശ്രൂഷകളാണ്. ഏത് സമയവും നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയേക്കാം. ഏത് സമയത്ത് വേർപെട്ടാലും ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവൻ വേർപെട്ട് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലെത്തുമ്പോൾ ലാസറിന് സമാനമായ ഒരു ഒരു അനുഗ്രഹത്തിന്റെ അവസ്ഥ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകിക്കഴിയാതെ ഒരു മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ഒന്ന്, ഇതൊരു വിശ്വാസത്തിന്റെ തലമാണ് ഈ ഉപമ നമുക്ക് നൽകുന്നത്. 2, ലാസർ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു, ധനവാൻ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ലാസർ ദരിദ്രനായതുകൊണ്ട് മാത്രമാണ്, ഒരിക്കലുമല്ല. ലാസർ ദരിദ്രനായതുകൊണ്ട് മാത്രമല്ല അവൻ സ്വർഗത്തിൽ പോയത്. ഒരിക്കലും സുവിശേഷം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് ലാസറിന്റെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ ചില സദ്ഗുണങ്ങൾ ലാസറിനുണ്ടായിരുന്നു. 1, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് വിശപ്പടക്കുവാൻ ശ്രമിച്ചവനാണ് ലാസർ. ആ ലാസറിന് പരാതികളില്ല, ഒരു പരിഭവമില്ല. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു. ആത്മീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ കഴിഞ്ഞവനാണ് ലാസർ. ഒരു പരാതിയുമില്ല. രണ്ടാമത് നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിക്കൊണ്ടിരുന്നു. ഈ അവസ്ഥയിലും അവൻ ഡിമാൻഡിങ് അല്ല, എനിക്കതില്ല, ദൈവം എന്നെ ഇത്രയും നരക അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു, ഇത്രയും ദോഷം ദൈവം എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്നൊരു ലാസറിനെ അല്ല കാണുന്നത്, സഹിക്കുന്ന സഹനത്തിന്റെ മാതൃകയായ ഒരു ലാസറിനെ. അതുകൊണ്ട് ഭൂമിയിൽ സഹനത്തിന്റെ മാതൃകയായവൻ സ്വർഗത്തിൽ അംഗീകരിക്കപ്പെട്ടു. ഭൂമിയിൽ ഡിമാൻഡുകളൊന്നുമില്ലാതെ വളരെ സൗമ്യമായി ജീവിച്ച ലാസർ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു. വാത്സല്യമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ദ റിയൽ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത്. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന ഒരു സാധാരണക്കാരനായ ലാസർ. ലാസർ ധനികനല്ല, സാമൂഹികമായ വലിയ സ്ഥാനമാനങ്ങളൊന്നും അവനില്ല, വലിയ മതബോധം കാണുകയില്ല, പക്ഷേ ജീവിതത്തിൽ ഡിമാൻഡിങ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും പരിഭവമില്ല, സഹനം മാത്രം ജീവിതത്തിൽ അവൻ നേടിയെടുത്തു. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്നത്. ഒന്ന് കരുണ, മേഴ്സി. ഇത് വളരെ പ്രധാനപ്പെട്ടത്. കരുണയില്ലാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, സഹനമില്ലാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കരുണയില്ലാത്തത് കൊണ്ട് ധനവാൻ ദൈവരാജ്യത്തിൽ നിന്ന് അന്യനാക്കപ്പെട്ടു. കരുണയും സഹനവും ഉള്ളതുകൊണ്ട് ദൈവരാജ്യത്തിൽ ലാസർ അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന, കർത്താവിന്റെ ഉപമയിലൂടെ നൽകുന്ന പ്രധാനപ്പെട്ട പ്രബോധനം ഇതാണ്: നിങ്ങൾ പരിശോധന ഏറ്റത് കൊണ്ടോ പെസഹ പെരുന്നാൾ ആചരിച്ചത് കൊണ്ടോ യഹൂദനാണെന്നുള്ള വംശീയ പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ടിട്ടോ ദൈവരാജ്യത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന്റെ മുഖ്യ വിഷയങ്ങൾ നീതി, കരുണ, സ്നേഹം. ഇത് മൂന്നുമില്ലെങ്കിൽ നിന്റെ മതജീവിതം ശൂന്യമായി പോകുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സമകാലീന ലോകം എടുത്താലും നമുക്കറിയാം ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത എന്താ, മതാത്മകത വർദ്ധിക്കുക. മതാത്മകത എന്ന് പറഞ്ഞാൽ റിലിജിയോസിറ്റി എന്ന് പറയും, നമ്മൾക്കൊക്കെ അറിയാം. മതത്തോടുള്ള ആഭിമുഖ്യം കൂടുകയാണ്. എന്റെ മതമാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി, അതിനപ്പുറത്തൊരു ശരികളൊന്നുമില്ല, ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതുമാണ് ശരി, എന്റെ ദൈവമാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിടെ മുമ്പിൽ വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവനവന്റെ മതം ശരിയെന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നടത്തുന്ന ബോധപൂർവമായ ചില ശ്രമങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ മതങ്ങളും സാർവത്രികമായി പറയപ്പെടുന്ന ചില മൂല്യങ്ങളാണ് കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്. ഇതൊരു സാർവത്രിക മൂല്യമാണ്, ഒരു യൂണിവേഴ്സൽ വാല്യൂസ്. ഇതല്ല എല്ലാവരും അനുഷ്ഠിക്കേണ്ട പൊതുവായ ചില മൂല്യങ്ങളാണ്. ഇത്തരം മൂല്യങ്ങളെ മനസ്സിലാക്കാതെ മറ്റേതെങ്കിലും തരത്തിൽ മതാത്മകതയെ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വെറും വ്യർത്ഥമാണ്. ഒരു പക്ഷെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ കോവിഡ് കാലം നമുക്ക് ഇത്തരം ചില ബോധ്യങ്ങൾ തരുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യത്തെ കുറിച്ച് പല സങ്കല്പങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും നിരന്തരമായി ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പോകാം, പള്ളികളിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരിയും ആളുകളുണ്ട്. നമ്മൾ നേർച്ച നേർന്ന് നമ്മുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ലാഭമായിട്ടെടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാ സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം സാധാരണ ജനത്തോടുള്ള ക്രിസ്തുവിന്റെ അർത്ഥപൂർണമായ പ്രബോധനമാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറുങ്കൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം റിഫ്ലക്ട് ചെയ്ത, അദ്ദേഹം എക്സാൾട്ട് ചെയ്ത, ഉയർത്തി കാണിച്ച ചില മൂല്യങ്ങളുണ്ട്. അത് കരുണയുടെ മൂല്യമാണ്, അത് സ്നേഹത്തിന്റെ മൂല്യമാണ്, അത് സഹനത്തിന്റെ മാതൃകയാണ്. ഇതൊക്കെ അല്പമെങ്കിലും സാംശീകരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ നല്ല അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ കർത്താവ് എപ്പോഴും ദൈവരാജ്യത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്താധാരണകളെ തിരുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും ഒക്കെ ചെയ്താൽ ദൈവരാജ്യത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അത് അതിൻ്റെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ, അതിൻ്റെ ഒരു നാണയത്തിൻ്റെ ഒരു വശമാണ്. പക്ഷെ അതേ നാണയത്തിന്റെ മറുവശമുണ്ട്. കരുണ, സ്നേഹം, ആർദ്രത, സഹനം എന്ന് പറയുന്ന ചില മൂല്യങ്ങളുണ്ട്. അന്ത്യന്യായവിധിയെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും. അപ്പോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം, ഇടയൻ തന്റെ ആടുകളെ രണ്ട് ഭാഗത്തായി തിരിച്ചു, എന്നിട്ട് വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞു, ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാ. അപ്പൊ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ വലതുഭാഗത്തുള്ളവരെ യോഗ്യരാക്കിയത് എന്താ? കരുണ, സ്നേഹം, സഹനം, ആർദ്രത, ഇത് കാണിച്ചതുകൊണ്ട് അവിടെയുള്ളവർ സ്വർഗരാജ്യത്തിലേക്ക് പോയി. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട തലം കൂടെ ന്യായവിധിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വിശ്വസിക്കും, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവിടെ സാക്രമെന്റൽ ലൈഫ്, കൂദാശാപരമായ ജീവിതം. അപ്പൊ ഇത് രണ്ടും ആത്മീയ ജീവിതത്തിന്റെ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു വശത്തുകൂടെ കൂദാശാപരമായ സാക്രമെന്റൽ ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. യാമപ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, നോമ്പ്, ഉപവാസം, ഇതെല്ലാം ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ്. മറുഭാഗത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളായ സ്നേഹം, കരുണ, ആർദ്രത, സഹനം, ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളും ഒരേപോലെ ശരിയാകി വരുമ്പോൾ, ഒരേപോലെ പൂർണ്ണമാക്കപ്പെടുമ്പോൾ നമുക്ക് സാധ്യമാകുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. ഇത്ര വിശാലമായ അർത്ഥത്തിലാണ് കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധനായ ഫ്രാൻസ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹത്തോട് ആളുകൾ പല കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇത്രയും സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്, എന്തിനാണ് ഇത്രയും കരുണ കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ, ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. ഒരിക്കൽ കൂടെ നല്ല മനുഷ്യനാകാൻ വേണ്ടിയാ ഞാൻ ഈ അനുഷ്ഠാനങ്ങളും ഈ കാരുണ്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. വാത്സല്യമുള്ളവരെ, 1-ാം ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മതം, മതത്തിന്റെ എല്ലാ ആചാരങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടെ നല്ല മനുഷ്യരാകാൻ, അല്ലാതെ മറ്റുള്ള വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതാത്മകതയോ അത്തരത്തിലുള്ള ശരികളോ അല്ല. അതിനപ്പുറത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ചില സാർവത്രിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളെ കുറിച്ചാണ് ദൈവരാജ്യം പറയുന്നത്. സാധാരണഗതിയിൽ ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നത്തിങ് ബട്ട് വാല്യൂസ്. ദൈവരാജ്യം എന്ന് പറയുന്നത് കുറെ മൂല്യങ്ങളാണ്. ഒരർത്ഥത്തിൽ അത് ശരിയുമാ. ദൈവരാജ്യം എന്ന് പറയുന്നത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടും ജീവിതാവസ്ഥയുമാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ അവിടെ അത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്കും സാധാരണക്കാർക്കും അല്ലാത്ത മനുഷ്യർക്കും, ഈവൻ ദ ജെന്റൈൽസ്, പുറജാതികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന ബോധ്യം ഇതാണ്: ഒന്ന്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ തൂക്കി നോൽക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ ലാസർ അംഗീകരിക്കപ്പെട്ടത് ദരിദ്രനായതുകൊണ്ട് മാത്രമല്ല, അവന് ഡിമാൻഡിങ് ആകാതെ, ഒന്നിനെ കുറിച്ചും പിറുപിറുക്കാതെ, വളരെ സഹനത്തോടെ ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ദൈവാത്മാവിൽ ആ വചനം കേട്ടവർക്കൊക്കെ മനസ്സിലായി, ഞങ്ങളുടെ സങ്കല്പമല്ല യഥാർത്ഥ ദൈവരാജ്യ സങ്കല്പം. ഞങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ രൂപീകരിച്ചെടുത്തിട്ടുള്ള സങ്കല്പമല്ല യഥാർത്ഥ ദൈവരാജ്യ സങ്കല്പമെന്നുള്ള വിശാല അർത്ഥം അവർക്ക് മനസ്സിലാവുകയാണ്. 1-ാമത്തെ വേദഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മുടെ ഉള്ള അവസ്ഥയിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ആക്കി വെച്ച ഓരോ ഇടങ്ങളിൽ എത്ര സംതൃപ്തി നമുക്കുണ്ട്. ലാസറിനെ പോലെ വ്രണങ്ങളുടെ അവസ്ഥയിൽ വരാം, ലാസറിനെ പോലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾ ഉണ്ടാകാം, ലാസറിനെ പോലെ ആരോരുമില്ലാത്ത അവസ്ഥകളിലുണ്ടാകാം. ഈ അവസ്ഥകളിലെല്ലാം പിറുപിറുക്കാതെ സംയമനത്തോടെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം സാധ്യമാകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റിയൽ സ്പിരിച്വാലിറ്റി. അവിടെയാണ് യഥാർത്ഥ ആത്മീയത. അപ്പോ നമ്മൾ എവിടെ എത്തിച്ചേർന്നു എന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിൽ എന്ത് നിലപാടുകൂടെ നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം എന്നുള്ളത് നാം മുഖ്യമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ വേദഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെയുള്ളതായ തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. ചെറിയ വേദഭാഗമായതിനാൽ ഏവരുടെയും ശ്രദ്ധയ്ക്കായി ഞാനത് വായിക്കാം. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രതയായി വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറയുകയാണ്. അപ്പൊ ഞാൻ ഈ 2 വേദഭാഗം എടുക്കാൻ കാരണം ലോകത്തിന്റെ ദൃഷ്ടിയിൽ തള്ളപ്പെട്ടവനും തിരസ്കരിക്കപ്പെട്ടവനും ശാപഗ്രസ്തനുമായിട്ടാണ് രോഗിയായിരുന്ന ലാസറിനെ കണ്ടത്. പക്ഷെ ദൈവദൃഷ്ടിയിൽ ലാസർ മാനിക്കപ്പെട്ടു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ദരിദ്രയും ലോകത്തിന്റെ ദൃഷ്ടിയിൽ യാതൊരു തരത്തിലുമുള്ള ക്വാളിറ്റിയും ഇല്ലാത്തവളായിരുന്നു ഈ വിധവ. പക്ഷേ ദൈവസന്നിധിയിൽ അവൾ മാനിക്കപ്പെട്ടു. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിന്റെ കണ്ണുകളുടെ ഒരു മാസ്മരികതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആരും കാണാത്ത ചില നന്മകൾ കർത്താവ് കണ്ടിരുന്നു എന്നുള്ളതാണ്. കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരു വേശ്യാസ്ത്രീയെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവളിലുള്ള മാനസാന്തരത്തിന്റെ സാധ്യത കണ്ടവനാണ് ക്രിസ്തു. അവൾ ചെയ്ത തെറ്റിനേക്കാൾ ഉപരി ആ തെറ്റിന്റെ മറുതലത്തിലൂടെ സഞ്ചരിച്ച് ശരിയിലേക്ക് പോകുവാനുള്ള അവളുടെ സാധ്യതകളെ കണ്ടെത്തിയവനാണ് ക്രിസ്തു. അതാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രത്യാശ. നമ്മളിലുള്ള മാക്സിമം പോസിബിലിറ്റിയെ ദൈവം നമുക്ക് കാണിച്ചു തരും. ആ സ്ത്രീയോട് പറയുകയാണ്, ഇതുവരെ നീ പാപം ചെയ്തെങ്കിൽ ഇനിയും പാപത്തിന് അതീതമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന്റെ പോസിബിലിറ്റി, ദേർ ഈസ് എ പോസിബിലിറ്റി ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായും അത്തരമൊരു സാധ്യതകളുണ്ട്. എത്ര തിന്മപ്പെട്ട മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിലെ സാധ്യതകളെ തുറന്നെടുക്കുന്നവനാണ് ദൈവം. അതാണ് ഈ സുവിശേഷം നൽകുന്ന വലിയ പ്രത്യാശ. അപ്പോൾ ഇവിടെ 12-ാം അധ്യായം മൊത്തമായി വായിക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങളുടെ ഒരു ഓർഡർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം ഭാഗത്ത് തോട്ടത്തിന്റെ ഉപമ. തോട്ടം കുടിയാന്മാരെ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന തോട്ടം അവരെ നന്നായി നോക്കുന്നില്ല. അതിന് അവകാശികൾ പലരും വന്നു, അവരെ എല്ലാവരെയും ഇവരെ നിഖനിച്ചു. ഏറ്റവും ഒടുവിൽ സ്വന്തം മകനെ തന്നെ പിതാവ് വിടുന്നു. അപ്പോൾ ആ പിതാവിന്റെ സ്വന്തം മകനെ പോലും കൊന്നുകളയുന്ന വിശ്വാസമില്ലാത്ത ക്രൂരരായ തോട്ടം കാക്കുന്ന ഉടമസ്ഥരെ കുറിച്ച്, അതിന്റെ താൽക്കാലിക ഉടമസ്ഥരെ കുറിച്ച് പറയുന്നതാണ് 1-ാം ഭാഗം. 2-ാം ഭാഗത്ത് യഹൂദന്മാരുടെ ചോദ്യമാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവ് ഏത് പക്ഷം പിടിക്കും? രാഷ്ട്രീയ പക്ഷം പിടിക്കുമോ അതോ ദൈവത്തിന്റെ പക്ഷം പിടിക്കുമോ? അവിടെയും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവവും ദൈവത്തിനും എന്ന് പറഞ്ഞ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല കൊടുത്ത് ക്രിസ്തു അവരെയും പുതിയ ഒരു ദർശനം നൽകുകയാണ്. 3-ാമത് വീണ്ടും കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വഴിപാട് സമർപ്പിക്കുന്ന വിധവയുടെ ജീവിതം. അതാണ് ഏറ്റവും ഒടുവിലായി അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് തൊട്ടു മുമ്പ് മുഖ്യ കൽപ്പന ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു അത് 2 എണ്ണത്തിൽ ഒതുക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മുഖ്യ കൽപ്പന, പത്ത് കൽപ്പന എക്സ്പാൻഡ് ചെയ്തില്ല, അതൊന്ന് ചുരുക്കി ബ്രീഫ് ചെയ്തു. വളരെ നട്ഷലായി, വളരെ ലഘുവായ രൂപത്തിൽ പറഞ്ഞു ദൈവസ്നേഹം, മനുഷ്യ സ്നേഹം. ഇതിനപ്പുറം ഒരു കാര്യമില്ല. മോശ തന്നതും ദൈവം തന്നതും എല്ലാം കൂടെ ചുരുക്കിയെടുത്താൽ ഒരു ക്യാപ്സൂളായിട്ട് അങ്ങനെ ചുരുക്കാം, അങ്ങനെ ബ്രീഫ് ചെയ്യാം. ഈ തരത്തിലാണ് ക്രിസ്തുവിന്റെ പ്രബോധനം. അതിനുശേഷമാണ് കർത്താവ് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് വഴിപാട് സമർപ്പിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം കാണിക്കപ്പെട്ടികൾ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ ഏകദേശം 13 കാണിക്കപ്പെട്ടികളുണ്ട്, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം മനുഷ്യർ വന്ന് നാണയത്തുട്ടുകൾ ഇടുമ്പോൾ വലിയ ശബ്ദം കേൾക്കും. അവരെല്ലാവരും എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നാണയം ഇട്ടതെന്ന് അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പൊ ധനികനായ ധാരാളം ആളുകൾ വന്നു ദേവാലയത്തിൽ വന്ന് ഭണ്ഡാരത്തിൽ അവരുടെ നേർച്ചകൾ, ദശാംശങ്ങൾ സമർപ്പിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവരവിടെ ഉറക്കെ പറഞ്ഞു. അവരുടെ വലിയ നാണയങ്ങളുടെ ശബ്ദം ഓരോ ഭണ്ഡാരത്തിൽ വീഴുമ്പോഴും ദേവാലയത്തിൽ മുഴുത്തം മുഴങ്ങി കേൾക്കുവാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും അവൻ എത്ര രൂപയാണ് ഇട്ടത്. ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ച് എത്ര ഇട്ടു എന്ന് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആവറേജ് സെൻസിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയ നാണയത്തൊട്ടിട്ട ഒരു വിധവയെ കർത്താവ് സമൂഹത്തിന്റെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുകയാണ്. മുഖ്യധാരയിലൊന്നും പെടുന്നവളല്ല, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വിധവയാണ്. അതുകൊണ്ടാണല്ലോ അവള് 2 ചില്ലിക്കാശ്, 1 പൈസയ്ക്ക് തുല്യമായ 2 ചില്ലിക്കാശ് അവള് കാണിക്കയായി സമർപ്പിച്ചു. അപ്പൊ ദേവാലയത്തിൽ അനേകം പേർ ഇട്ട വലിയ തുകയൊന്നും ക്രിസ്തുവിന്റെ കണ്ണിൽ പെട്ടില്ല, മറിച്ച് ഈ 2 ചില്ലിക്കാശ് അവന്റെ കണ്ണുകളിൽ പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ദർശനങ്ങൾക്ക്, ക്രിസ്തുവിന്റെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക സൗരഭ്യമുണ്ട്, ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അപ്പൊ ഇവിടെ ഈ വിധവയെ നമ്മുടെ മുൻപിൽ ഒരു നല്ല ഐക്കണായിട്ട്, ഒരു മോഡലായിട്ട് കർത്താവ് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ വിധവയെ നല്ല മോഡലായിട്ട്, ഐക്കണായിട്ട് പറയുന്നത്? അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ 2 ചില്ലിക്കാശിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിധവയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൾ വിധവയാണ്, ജീവിക്കാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ നാളെയെക്കുറിച്ച് ഭാരമില്ലാതെ എന്തും വരട്ടെ എന്ന് കരുതി തനിക്കുള്ളത് മുഴുവൻ പൂർണ്ണമായി സമർപ്പിക്കുന്ന വിശ്വാസമുള്ളൊരു സ്ത്രീ. ക്രിസ്തു അവളുടെ ദാരിദ്ര്യത്തെ അല്ല കണ്ടത്, അവളുടെ മനസ്സിന്റെ വിശ്വാസത്തെ. അതിനെയാണ് പറഞ്ഞത്, അതിനെയാണ് കർത്താവ് ഉയർത്തിക്കാട്ടിയത്. അല്ലാതെ ദരിദ്രയായിരിക്കുന്ന വിധവയുടെ ദാരിദ്ര്യത്തെ ഉയർത്തിക്കാണിച്ച് അവൾ പാപമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ദാരിദ്ര്യത്തിന്റെ നടുവിലും ഷീ ഹാഡ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്സ് പ്രൊവിഡൻസ്. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ ഒരു വലിയ ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എങ്ങനെ ഇതിനകത്ത് കൊണ്ടിടുന്നേ? ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഒന്ന് അങ്കലാപ്പെടും. പരിമല പള്ളി വന്നു, നമ്മുടെ പേഴ്സിൽ 200 രൂപയുണ്ട് അല്ലെ, 500 രൂപയുണ്ട്. 500 രൂപയോ 200 രൂപയോ ഈ കാണിക്കപ്പെട്ടിയിൽ പൂർണ്ണമായിട്ട് ഇട്ടിട്ട് പോകാൻ നമ്മുടെ ഉള്ളിൽ ഭയമാ, ഞാൻ ഉൾപ്പെടെ. കാരണം തിരിച്ചു പോകാൻ നമുക്ക് വാഹനത്തിന്, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. എന്നാൽ വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ എനിക്കതിന് മാർഗമൊരുക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തോട് ഇവിടെ നേർച്ച സമർപ്പിച്ച് പോകുമ്പോഴാണ് ഈ വിധവയുടെ തലത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അവളുടെ ഇല്ലായ്മയിൽ അവൾ ഉള്ള സർവ്വത വിട്ടു, ഇനി അവൾക്കിടാനൊന്നുമില്ല. പക്ഷെ നാളെ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ച് അവൾക്ക് ആശങ്കയില്ല. കാരണം ഷീ ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് പ്രൊവിഡൻസ്. ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി വിശ്വാസമുണ്ട്. ഈ വിശ്വാസം യഹൂദ ദേവാലയത്തിലെ പുരോഹിതനില്ല, ഈ വിശ്വാസം അവിടെ വരുന്ന ധനികനായ മനുഷ്യർക്കില്ല, ഈ വിശ്വാസം ന്യായപ്രമാണം പഠിപ്പിക്കുന്ന സ്ക്രൈബ്സ് ശാസ്ത്രികൾക്കില്ല. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത ഈ ഒരു ആഴമേറിയ വിശ്വാസം, നാളെയും ദൈവം എന്നെ നടത്തുമെന്നുള്ള ആഴമേറിയ വിശ്വാസം ഈ സ്ത്രീയുടെ ജീവിതത്തെ നന്നായി സ്വാധീനിച്ചിരുന്നു. അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്, പൂർണമായ വിശ്വാസം. അപ്പോൾ കർത്താവ് അവളെ നോക്കിക്കാണുന്നത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സർഗാത്മകതയുള്ള ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതീകമായിട്ട്. ആ വാക്ക് വളരെ മനോഹരം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സർഗാത്മകത നിറഞ്ഞ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതീകമായി ക്രിസ്തു അവളെ അവതരിപ്പിക്കുകയാണ്. ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ഈ സർഗാത്മകത നിറഞ്ഞ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ സർഗാത്മകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ, അതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്, ഉള്ളിൽ ഒത്തിരി നന്മകളും വിശ്വാസവും അറിവും അനുഭവങ്ങളുമുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ അവരൊരു ചെറിയ ന്യൂനപക്ഷമായിരിക്കും. അവരാരും മുഖ്യധാരയിൽ വരാനോ അവരുടെ പാണ്ഡിത്യം തെളിയിക്കാനോ അവരുടെ വിശ്വാസത്തെ തെളിയിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. അവരൊരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും അത്തരത്തിലുള്ള വിശ്വാസം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാ. പക്ഷെ അവരൊരിക്കലും മുഖ്യധാര വരികയല്ല, വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല, അതിനുവേണ്ടി പിൻവാതിലിലൂടെ ആരെയും അവർ സമീപിക്കുന്നുമില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് ഈ പറഞ്ഞ സ്ത്രീ. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ അവള് നിർവഹിക്കുന്നേ, പക്ഷെ വളരെ നിശബ്ദമാണ്. ആരോടും പരിഭവങ്ങളില്ല, വലിയ ഒച്ചയില്ല, ശാന്തമായി തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു വലിയ പ്രവർത്തക. അതുകൊണ്ട് ആയിരങ്ങളുടെ ഇടയിൽ കർത്താവ് കണ്ടെത്തിയ ഒരാത്മസമർപ്പണത്തിന്റെ നുറുങ്ങുവെട്ടമാണ് ഈ സ്ത്രീയിൽ കണ്ടതെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ധ്യാന വിഷയത്തിനായിട്ട് നമ്മൾ എടുക്കണം. ഈ ഉപമ വായിക്കുമ്പോൾ ചില്ലിക്കാശ് ദശാംശമായി സമർപ്പിച്ച, നേർച്ചയായി സമർപ്പിച്ച വിധവയുടെ സംഭവം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നിശബ്ദമായി ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് വലിയ ബഹളങ്ങളുടെയോ ഉപരി വിപ്ലവമായ ഒരാത്മീയതയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിശബ്ദമായി ദൈവരാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന പൂർണ്ണ സമർപ്പണമുള്ള നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളൊരു വിശ്വാസിയാണെന്നോ ഭക്തനാണെന്നോ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കറിയാം ചില വീടുകളുടെ പശ്ചാത്തലത്തിലേക്ക് എത്തിയാൽ ആ വീട്ടിലെ പിതാവിന് ദൈവവിശ്വാസം അശേഷം കാണുകയില്ല. ദേവാലയത്തിലോ വിശുദ്ധ വചനങ്ങളിലോ വിശ്വസിക്കുന്ന ആളായിരിക്കത്തില്ല. ചിലപ്പം അല്പം മറ്റ് ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ ആസ്വാദനം കണ്ടെത്തി ജീവിക്കുന്ന ഭൗതികനായൊരു മനുഷ്യനായിരിക്കും. അയാളുടെ വീട്ടിലെ മക്കളും അങ്ങനെ ആയിരിക്കും. ആ വീട്ടിലെ ബാക്കിയുള്ള മനുഷ്യരൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ വീട്ടിലെ ഒരു വ്യക്തി, മകനായിക്കോട്ടെ മകളായിക്കൊള്ളട്ടെ, ആരെങ്കിലും ഒരു വ്യക്തി ഈ പറഞ്ഞ ശാന്തമായ നിശബ്ദ ആത്മീയ ജീവിതം നയിക്കുന്നവരായിരിക്കും. അവരാരോടും പരിഭ്രമിക്കാൻ പോകുകയില്ല. ഭർത്താവിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ പരാതി പറയാറില്ല. പക്ഷെ അനുദിനം അവരുടെ വിശ്വാസ ജീവിതം വർദ്ധിച്ചുകൊണ്ട് ശാന്തമായി അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. അത്തരം ചില മനുഷ്യരെയാണ് ക്രിസ്തു അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നിശബ്ദമായി ശാന്തമായി നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ നല്ല പുളിപ്പായിട്ട് തീരണം. അത് ഒരു വലിയ ബോധ്യമായി കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി, ക്രിയാത്മകമായ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതീകമായി ഈ വിധവ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഹൂത്തോമോയിൽ നമ്മൾ സാധാരണ പാടാറുണ്ടല്ലോ, നിർധനയാമ വിധവയുടെ ചില്ലിക്കാശിന് തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ നിന്ന് ഈ തിരുബലി അംഗീകരിക്കണം. ആ വിധവയുടെ ചില്ലിക്കാശിന് തുല്യമായി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വഴിപാടുകളെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ ആ വിധവയുടെ ജീവിതത്തിന്റെ നൈർമല്യത, അവളുടെ വിശ്വാസം, എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന നിശബ്ദമായിരിക്കുന്ന ഒരു വിശ്വാസം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ ഒരു വലിയ ദർശന സവിശേഷത. യേശുക്രിസ്തുവിനൊരു ദർശന സവിശേഷതയുണ്ട്. ഇപ്പൊ ഇവിടെ ഇത്രയും ആളുകൾ വന്ന് കടന്നുകൊണ്ട് പൊക്കൊണ്ടിരിക്കുക, പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളു മനസ്സിലാക്കുന്നവനാണ് കർത്താവ്. എന്താ ക്രിസ്തുവിന്റെ ദർശനത്തിന്റെയും ക്രിസ്തുവിന്റെ മനസ്സിലാക്കലിന്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭണ്ഡാരത്തിൽ അനേകം പേര് കാഴ്ച സമർപ്പിച്ചു, വലിയ നോട്ടുകൾ അതിനകത്തിൽ വീണു, വലിയ തുട്ടുകൾ വീണു, വലിയ തുട്ടുകൾക്കിടയിലും ചില്ലിക്കാശിന്റെ ശബ്ദം കേട്ടവനാണ് ക്രിസ്തു. അതാ വ്യത്യാസം. വലിയ തുട്ടുകൾക്കിടയിലും ചില്ലിക്കാശിന്റെ ശബ്ദം കേട്ടവനാണ് ക്രിസ്തു. അവന്റെ ചെവികൾ നിശബ്ദമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ച് വിഷമിക്കണ്ട, ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തും നമ്മൾ വിചാരിക്കണ്ട. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾ പോലും വിലയിടുന്നവനാണ് കർത്താവ്. നമ്മളുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് വിലയിരുത്തുന്നുണ്ട്. ആ ശബ്ദം പോലും അവന് കേൾക്കാം. അതുകൊണ്ട് നിന്റെ നന്മകൾ നിശബ്ദമായിരുന്നോട്ടെ, കർത്താവ് അത് കേൾക്കും. നിന്റെ നന്മകൾ വളരെ ചുരുങ്ങിയതായിക്കൊള്ളട്ടെ, അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കും. നീ ആരുടെയും മുമ്പിൽ മുഖ്യധാരയിൽ എത്താൻ ആഗ്രഹിക്കാത്തവനായിക്കൊള്ളട്ടെ, പക്ഷെങ്കിൽ നിന്റെ ചില്ലിക്കാശിന്റെ ശബ്ദത്തിന്റെ പ്രതിഫലം, ആത്മസമർപ്പണത്തിന്റെ പ്രതിഫലം സ്വർഗം നിനക്ക് തരും. ഇതിലപ്പുറം എന്ത് വ്യാഖ്യാനമായി ഉപമയ്ക്ക് കൊടുക്കാനായിട്ടുള്ളത്? അതുകൊണ്ട് നമ്മുടെ ചില്ലിക്കാശിന്റെ ശബ്ദം കേൾക്കുന്നവനും നമ്മുടെ ഹൃദയത്തിന്റെ കൊച്ചു വിഷമങ്ങൾ പോലും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, വലിയ അപ്പം സാധാരണ യഹൂദന്മാരൊക്കെ വിശ്വസിച്ചത്, ശിഷ്യന്മാരും ഒക്കെ ക്രിസ്തുവിന്റെ അടുത്തുണ്ട്, അവരൊക്കെ ചിന്തിച്ചു, അനേകം പണക്കാർ വന്ന് കാഴ്ച സമർപ്പിച്ചു, ഈ പണക്കാരെല്ലാം അനുഗ്രഹിക്കപ്പെടും, ഇവരുടെ നേർച്ചകൾ സ്വീകരിക്കപ്പെടും. ആ പാവപ്പെട്ട വിധവ വന്നു, അവളവളുടെ മടിക്കുത്തിൽ നിന്ന് ഒത്തിരി നാൾ അധ്വാനിച്ച് ആകെയുള്ളത് മുഴുവൻ അതിനകത്തിലിട്ടു. വലിയ ബന്ധങ്ങളൊന്നുമില്ല, അവിടുത്തെ പുരോഹിതന്മാരെ ആരെയും അവർക്ക് അറിയണമെന്നില്ല, ന്യായപ്രമാണം വായിക്കാനോ പഠിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിവുണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ അവൾക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ എൻ്റെ ഉള്ളത് മുഴുവൻ സമർപ്പിക്കുന്നു, നാളെ എങ്ങനെയോ അത് ദൈവം നടത്തും. അപ്പോൾ പതിനായിരങ്ങൾ തിങ്ങിക്കൂടിയതിൽ വിധവയുടെ ഹൃദയത്തിന്റെ വിശ്വാസം ക്രിസ്തു ശ്രദ്ധിച്ചു. പതിനായിരങ്ങൾ തിങ്ങിക്കൂടിയതിൽ വിധവയുടെ ആത്മസമർപ്പണത്തിന്റെ ചില്ലിക്കാശിന്റെ ശബ്ദം കർത്താവ് കേൾക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ പരിശുദ്ധനായ പരിമല തിരുമേണ്ട സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നവരാ. ധാരാളം ആളുകൾ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ചില്ലിക്കാശിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മൾ മുഖ്യധാരയിലൊന്നും അല്ലായിരിക്കാം, ഇവിടെ വരുന്ന എല്ലാവരെക്കാളും ദുഃഖം അനുഭവിച്ച് വരുന്നവരായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുകയും അതിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവാൻ പറ്റുന്ന ഒരു ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ഇത് മലിനീകരിക്കപ്പെട്ട മത പരിസരങ്ങളിൽ കർത്താവ് ചൂണ്ടിക്കാണിച്ച രണ്ട് കൗണ്ടർ ഫിഗേഴ്സ്, ഒരു പ്രതി സംസ്കാരത്തിന്റെ പ്രതീകമാണ് വിധവയുടെ ചില്ലിക്കാശും സ്വർഗരാജ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ലാസറിന്റെ ജീവിതവും. അപ്പൊ ഇതിനകത്തുനിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും അനുഭവിച്ച മനുഷ്യരെ കർത്താവ് കണ്ടു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലാസറിന്റെ ജീവിതത്തിന്റെ കഷ്ടത കർത്താവ് കണ്ടു. ഉടനെ ലാസറിന് സൗഖ്യം കൊടുത്തില്ല, ഉടനെ അവന്റെ വ്രണങ്ങൾക്ക് സൗഖ്യം കൊടുത്തില്ല, അവന് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം അയച്ചു കൊടുത്തതായിട്ടൊന്നും പറയുന്നില്ല. ലാസർ ശാന്തമായി മരിക്കാൻ കർത്താവ് അവനെ അനുവദിച്ചു. വാത്സല്യമുള്ളവരെ, മനുഷ്യന്റെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്ന് അത്ഭുതം കാണിക്കുന്ന ദൈവത്തെയല്ല, മറിച്ച് മനുഷ്യന്റെ പ്രതിസന്ധികളിൽ അവന് സഹനത്തിന് കരുത്ത് നൽകുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. മനുഷ്യന്റെ പ്രതിസന്ധികളിൽ മനുഷ്യന് സഹനം നൽകുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. ലാസറിന്റെ വേദനകളിൽ അവന് സഹനത്തിന് പ്രാപ്തി നൽകുന്ന ഒരു ദൈവ സാന്നിധ്യം. ലാസർ അംഗീകരിക്കപ്പെട്ടു സ്വർഗത്തിൽ. ആ അംഗീകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം. ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളോ ഇവിടുത്തെ പണമോ ഒന്നുമല്ല. നമ്മൾക്കറിയാം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും നമ്മുടേതല്ല. നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും നമ്മൾ അവസാനം നമ്മളൊരു പെട്ടിയിൽ അടക്കപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥനകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരും നമുക്ക് തരുന്നത് പ്രാർത്ഥനയാണ് അല്ലേ? ഒരു മരണ വീട്ടിൽ എല്ലാവരും വന്നിട്ട് നമുക്ക് അനുസ്യൂതമായി തരുന്നത് എന്താ? പ്രാർത്ഥനകളാണ്, പ്രേയേഴ്സ്. ഇതാണ് ലോകത്തിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണല്ലോ ഒരു മരണാനന്തര ചടങ്ങിൽ പോലും നമ്മൾ പെട്ടി അടച്ച് വളരെ സൗമ്യമായി ഭൗതിക ശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ചിട്ട് സഭ വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ്, അനിയാത്രികരായി ഇവിടം വരെ ഞങ്ങൾ ഈ കുഴിയുടെ അടുക്കൽ വരെ വരാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അങ്ങോട്ടിനിയും വന്നിട്ട് മീറേ ദൂതന്മാർ മലാഖമാരുടെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോ അവിടെ ദൈവമാണ് നമ്മളെ സ്വീകരിക്കുന്നത് ദൈവരാജ്യത്തിൽ. അപ്പൊ ദൈവം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ചാലേ പറ്റുള്ളൂ. ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ അത് സഹിക്കാൻ നിന്നെ സഹായിക്കുന്നവനാണ് ദൈവം. അതിൽ നിന്നെല്ലാം സൗഖ്യം നേടി നിന്നെ സമ്പന്നനാക്കുന്ന ഒരു ദൈവമല്ല, അത് സഹിക്കുവാൻ നിനക്ക് പ്രാപ്തി നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദാവീദപുത്രൻ യേശുവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അന്ധന്മാർ പ്രാർത്ഥിച്ചു. അവർ കരുണ ചെയ്യണമെന്നാ പ്രാർത്ഥിച്ചത്, സൗഖ്യം തരണമെന്നോ കണ്ണു തുറക്കണമെന്നല്ല. അതുകൊണ്ടാണ് സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് കുറിയേലായിസോ. ഗ്രീക്ക് വാക്ക്, വാക്കിന്റെ അർത്ഥം എന്നാ? കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ഏതാണ്ട് ഒരു 25 കുറിയേലായിസോൻ ഒരേ ആത്മാവിൽ നിന്ന് പറഞ്ഞാൽ അതൊരു യാമ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. ഇപ്പൊ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാനേ ഒരു വിശ്വാസിക്ക് അവകാശമുള്ളൂ. ഏത് തരത്തിലുള്ള കരുണ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. ഇപ്പൊ ഇവിടെ വന്ന് പരിശുദ്ധനായ പരമൽ തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി നമ്മള് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ അദ്ദേഹത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അദ്ദേഹം പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഈ വന്നിരിക്കുന്ന ജനത്തോട് കരുണ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചൊരിയണമേ എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്. അപ്പോൾ ഏത് തരത്തിലുള്ള കരുണയാണെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അത് ചിലപ്പോൾ സൗഖ്യമായിരിക്കാം, അത് ചിലപ്പോൾ നമുക്ക് വിടുതലായിരിക്കാം, ചിലപ്പോൾ സൗഖ്യവും വിടുതലും ഒന്നും ലഭിച്ചില്ലെന്ന് വരും. നമ്മൾ ഈ സഹിച്ച് ദൈവസന്നിധിയിലേക്ക് പോകാനുള്ളൊരു നിയോഗമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലാസർ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ വേദനയുടെ അവസ്ഥയിൽ അവിടെ കിടന്ന് നിലവിളിച്ച് കാണും, പക്ഷേ ദൈവം അവനെ സമ്പന്നനാക്കിയൊന്നുമില്ല. ദൈവം സഹിക്കുവാനുള്ള ത്രാണി കൊടുത്തു, സഹനത്തിലൂടെ അവനെ ശുദ്ധീകരിച്ചു. ഒരു പക്ഷേ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ കുറവുകളെയും ഓർത്ത് അനുദപിക്കാൻ ലാസറിന് യഥേഷ്ട സമയം കിട്ടി. അങ്ങനെ അനുദപിച്ചവനായി അവൻ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചു. എന്നാൽ ഈ ലോകത്തിന്റെ ഭൗതികമായ അവസ്ഥയിൽ, ഫിസിക്കൽ പ്രഷേഴ്സ്, ഭൗതികമായ ആസ്വാദനങ്ങളിൽ മുഴുകിയ ധനവാന് മാനസാന്തരത്തിന് സമയം ലഭിച്ചിട്ടേയില്ല. അപ്പൊ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് എ ടൈം ഫോർ റിപ്പന്റൻസ്. ഇത് നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് ഒരു ശാപമായിട്ടോ ദോഷമായിട്ടോ കരുതണ്ട. വലിയ മഹാമാരി വന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവർ വേർവിട്ടു പോയാലും നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നാലും ഇതെല്ലാം എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കുക, അതാണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് ലാസർ ദൈവസന്നിധിയിൽ മാനിക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഹി വാസ് നോട്ട് ഡിമാൻഡിങ്, ഒന്നും അവൻ ഡിമാൻഡ് ചെയ്തില്ല ദൈവസന്നിധിയിൽ. ഉള്ള അവസ്ഥയിൽ സഹിച്ച് വേദനകൾ സ്വയമായി അനുഭവിച്ച് നായ്ക്കൾ വന്ന് അവന്റെ മൃഗങ്ങൾ നക്കിക്കൊണ്ടിരുന്നപ്പോഴും പരാതി പറയാതെ അവൻ ജീവിച്ചു. ഒരു യഥാർത്ഥ ആത്മീയത അങ്ങനെ. എന്നാൽ ധനവാനാകട്ടെ കരുണ കൈമാറാൻ അവന് സാധിച്ചില്ല. അവൻ യഹൂദനാണ്, ദേവാലയത്തിൽ പോയി കാഴ്ചകളൊക്കെ സമർപ്പിക്കുന്നവനാണ്, നോമ്പ് അനുഷ്ഠിക്കുന്നവനാണ്, പക്ഷേ ദൈവരാജ്യത്തിന്റെ മൂല്യമായ കരുണ സഹോദരനോട് കാണിക്കുവാൻ അവന് സാധ്യമായില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ ഉപമ വരച്ചു കാട്ടുമ്പോൾ ലാസർ ദൈവരാജ്യത്തിൽ കയറിയത് അവന്റെ മതവിശ്വാസം കൊണ്ടല്ല, മറിച്ച് അവന്റെ സഹന ജീവിതം കൊണ്ട് മാത്രമാണ്. അവന് അനുദപിക്കാനും സഹിക്കാനും ഒക്കെ കിട്ടിയ അവസരങ്ങൾ ഭംഗിയായി അവൻ വിനിയോഗിച്ചത് കൊണ്ട് അവൻ ആ സന്തോഷത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ഇത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പ്രബോധനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും അടിയിൽ അവരെ പാർപ്പിക്കണമേ എന്ന് പിതാക്കന്മാര് പ്രാർത്ഥന എഴുതി വെച്ചെങ്കിൽ അതിനവരെ പ്രേരിപ്പിച്ച ഘടകം ഈ ധനവാന്റെയും ലാസറിന്റെയും ഉപമയാ. ഭൂമിയിൽ നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിൽ സന്തോഷിക്കുമെന്നുള്ള വലിയ പ്രത്യാശ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയായി അത് രൂപപ്പെടുത്തി നമുക്ക് നൽകിയത് ഈ ഒരു വലിയ വിശ്വാസത്തിന്റെ തലത്തിലാണ്. ചൊവ്വാഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ചൊവ്വാഴ്ച 3 മണി നമസ്കാരത്തിന്റെ യാമപ്രാർത്ഥനയിലും ഈ ധനവാന്റെയും ലാസറിന്റെയും കാര്യം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് പിതാക്കന്മാർ. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് കേവലം കുറെ സങ്കല്പങ്ങളല്ല, മറിച്ച് അത് നീതിയും സ്നേഹവും കരുണയും സഹനവും ഒക്കെ ചേരുന്നതാണ്. അവിടെ ഇല്ലായ്മകളുണ്ട്, ഭൗതികമായ അവസ്ഥകളൊന്നും അല്ല, അതിനപ്പുറത്തുള്ള നമ്മുടെ ആത്മീയതയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി 2 ചില്ലിക്കാശ് സമർപ്പിച്ച വിധവയുടെ സംഭവമാണ് നാം ധ്യാനപൂർവം ദൈവസന്നിധിയിൽ ചിന്തിച്ചത്. അനേകം ആളുകൾ അവിടെ വന്ന് വലിയ കാഴ്ചകൾ സമർപ്പിച്ചപ്പോഴും ആ വിധവയുടെ 2 ചില്ലിക്കാശിന്റെ ശബ്ദം കർത്താവ് കേട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര നിസാരമായ ആത്മസമർപ്പണമാണെങ്കിലും അത് കേൾക്കുവാനും അത് അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നമ്മുടെ ആത്മസമർപ്പണമാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ക്രിയാത്മകമായ ന്യൂനപക്ഷത്തിന്റെ പ്രതീകമാണ്. അവള് നല്ല വിശ്വാസം ഉണ്ടായിരുന്ന സ്ത്രീയാണ്, ദൈവരാജ്യത്തോട് ചേർന്ന് ജീവിച്ചവളാണ്. അതുകൊണ്ടാണല്ലോ ഉള്ളത് മുഴുവനും അവൾക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഗോഡ്സ് പ്രൊവിഡൻസ്, ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി അവൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അവൾ മുഖ്യധാരയിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷെങ്കിൽ ലോകപ്രകാരം മുഖ്യധാരയിൽ വിളിക്കപ്പെട്ടവരല്ല നമ്മളെങ്കിലും നമ്മുടെ ഉള്ളിൽ ചില നന്മകളും ആത്മസമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടും. അപ്രകാരം മെച്ചപ്പെട്ട ആത്മീയ ജീവിതത്തിലേക്ക് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ അവസരം തന്നതിൽ അന്ധനായ യുഹാനോൻ റമ്പാച്ചനോടും എല്ലാം മറ്റ് സെമിനാരി മാനേജർ MC കുറിയാക്കോസ് അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി സമർപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.